2022 സെപ്റ്റംബർ 5 തിങ്കളാഴ്ച കേരളകൌമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ജയലക്ഷ്മി. അധികാര വിഭജന സിദ്ധാന്തത്തിന്റെ പൊരുൾ. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു. ഒരു രാജ്യത്തെ വിവിധ തലത്തിലെ ഭരണകൂടങ്ങൾ തമ്മിൽ അധികാരം പങ്കിടുന്നതിനെ വിശേഷിപ്പിക്കുന്നതാണ് അധികാര വിഭജനം അഥവാ ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും തമ്മിലുള്ള അധികാര വിഭജനം ഫെഡറൽ സർക്കാർ രൂപവൽക്കരിക്കപ്പെടുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിവയ്ക്ക് വെവ്വേറെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും ഉണ്ടെന്നും ഇതിൽ ഒരെണ്ണം മറ്റുള്ളവയുടെ പ്രവർത്തനത്തിൽ ഇടപെടരുത് എന്നും ഭരണഘടനയിലെ അധികാര വിഭജനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഭരണഘടനാപരമായ പരിശോധനകളും സന്തുലിതാവസ്ഥയും ഇവയിൽ ഒരെണ്ണം മറ്റൊന്നിനേക്കാൾ ശക്തമാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് രാഷ്ട്രീയ തത്വചിന്തകനായ ചാൾസ് ലൂയിസ് ഡി സെക്കൻഡാറ്റ്, ബാരൻ ഡി മോണ്ടെസ്ക്യൂ എന്നിവരാണ് ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ അധികാര വിഭജന സിദ്ധാന്തം അവതരിപ്പിച്ചത്. ജോൺ ലോക്കാണ് ഇന്ത്യയിൽ അധികാര വിഭജനം കൊണ്ടുവന്നത്. അധികാര വിഭജന സിദ്ധാന്തപ്രകാരം ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ 3 ശാഖകളായി വിഭജിക്കുന്നു. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേറ്റീവ് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, എക്സിക്യൂട്ടീവ് അവ നടപ്പാക്കുന്നു, ജുഡീഷ്യറി നിയമവാഴ്ച ഉറപ്പാക്കുന്നു. ജുഡീഷ്യറിയെ സ്വതന്ത്രമാക്കുന്ന നിരവധി വ്യവസ്ഥകൾ ഭരണഘടനയിലുണ്ട്. ജനാധിപത്യം കാര്യക്ഷമവും ഫലപ്രദവുമായി തുടരണമെങ്കിൽ ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണമെന്നതാണ് കാരണം. ഭരണഘടനയുടെ കാവലാളാണ് ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ അധികാരങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു അടിച്ചമർത്തൽ സർക്കാരായി മാറും. വസ്തുതകൾ ഇങ്ങനെയാണെങ്കിലും എക്സിക്യൂട്ടീവിനും ചില ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്. ജഡ്ജിമാരുടെ നിയമനങ്ങൾ നടത്തുന്നത് എക്സിക്യൂട്ടീവാണ്. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും തടവുകാർക്ക് ശിക്ഷായിളവും വിടുതലും നൽകാനുള്ള അധികാരമുണ്ട്. ഭരണപരമായ പ്രവർത്തനത്തിന്റെ പ്രത്യേക മേഖലകൾ ഉൾപ്പെടുന്ന കേസുകൾ കേൾക്കാനും തീരുമാനിക്കാനും എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്. ഇതുപോലെ ജുഡീഷ്യറി ചില എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും ചെയ്യുന്നു. എക്സിക്യൂട്ടീവിന്റെ നടപടികൾ അവലോകനം ചെയ്യാനും ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തിയാൽ അവ അസാധുവായി പ്രഖ്യാപിക്കാനും ജുഡീഷ്യറിക്ക് കഴിയും. അധികാര വിഭജനവും ഭരണഘടനയും. അധികാര വിഭജനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമത്തിലെ വ്യവസ്ഥകളെയാണ് അനുവർത്തിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര കേന്ദ്രീകരണ പ്രവണത കൂടുതലാണ്. പ്രവിശ്യകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനുള്ള വൈമനസ്യം 1935 നിയമത്തിന് രൂപം നൽകിയ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം പട്ടികയിൽ ഫെഡറൽ ലെജിസ്ലേറ്റീവ് ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണാവകാശമുള്ള വിഷയങ്ങൾ, സ്റ്റേറ്റിന് നിയമനിർമ്മാണാവകാശമുള്ള വിഷയങ്ങൾ, കേന്ദ്രത്തിനും സ്റ്റേറ്റിനും നിയമനിർമ്മാണാവകാശമുള്ള വിഷയങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങൾ കാണാം. കേന്ദ്രത്തിന്റെയും സ്റ്റേറ്റിന്റെയും നിയമങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ 254-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര നിയമത്തിനാണ് പ്രാബല്യം. 248-ാം വകുപ്പ് അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നു. ദേശീയ താൽപര്യത്തെ ലാക്കാക്കി കേന്ദ്ര ഗവൺമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട സംഗതികളിലും നിയമനിർമ്മാണം നടത്താൻ അധികാരം നൽകുന്ന വകുപ്പുകളാണ് 249, 250 എന്നിവ. കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണ അധികാരം നൽകുന്ന കേന്ദ്ര ലിസ്റ്റിൽ 97 വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന് പൊതുവെ താൽപര്യമുള്ളവയും നിയമങ്ങൾക്ക് ഐക്യരൂപം ആവശ്യമുള്ളവയുമായ വിഷയങ്ങളാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉള്ളത്. രാജ്യരക്ഷ, വിദേശകാര്യം, യുദ്ധസമാധാനങ്ങൾ, റെയിൽവേ, അന്താരാഷ്ട്ര വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ്, നാണയം, തിരഞ്ഞെടുപ്പുകൾ, ആദായ നികുതി, വർത്തമാന പത്രങ്ങൾ ആദ്യമായവ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന ലിസ്റ്റിൽ 66 വിഷയങ്ങളാണ് ഉള്ളത്. സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിന് അനുസൃതമായി നിയമനിർമ്മാണം നടത്തുന്നതിന് സഹായകമായ രീതിയിലാണ് ഈ വിഷയങ്ങൾ. നിയമപാലനം, പോലീസ്, നീതിന്യായം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. സംസ്ഥാനത്തെ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളുണ്ട്. ക്രിമിനൽ നിയമം, കരുതൽ തടങ്കൽ നിയമം, വസ്തു കൈമാറ്റം, കരാറുകൾ, ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കൽ, ട്രേഡ് യൂണിയൻ, വ്യവസായ തൊഴിൽ തർക്കങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ, തുറമുഖങ്ങൾ, പാപ്പരത്വ നിർധനത്വ നിയമങ്ങൾ എന്നിവയാണ് ഇതിലുള്ളത്. കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ യോജിപ്പില്ലാതെ വന്നാൽ കേന്ദ്ര നിയമത്തിനാണ് പ്രാബല്യമുണ്ടാവുക. സംസ്ഥാന നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നിയമത്തിന് പ്രാബല്യമുണ്ടെങ്കിലും അത് അസാധുവാക്കാനും രാഷ്ട്രപതിക്ക് കഴിയും. സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിയമനിർമ്മാണ അധികാരം ഇതുകാരണം ശാശ്വതമല്ല. പരിശോധനകളും സന്തുലിതാവസ്ഥയും. അധികാരങ്ങളുടെ കർശനമായ വിഭജനം ഇപ്പോൾ പ്രായോഗികമല്ല. എന്നാൽ ഫെഡറൽ സിദ്ധാന്തത്തിന് പിന്നിലെ യുക്തി ഇപ്പോഴും സാധുവാണ്. ചെക്കുകളും ബാലൻസുകളും അഥവാ പരിശോധനകളും സന്തുലിതാവസ്ഥയുമാണ് ഫെഡറലിസത്തെ അന്തസുറ്റതാക്കുന്നത്. രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളിലേക്ക് കോടതികൾ കടക്കരുത് എന്നതുപോലെ കോടതികളുടെ സംരക്ഷണത്തെയും പാർലമെന്റ് മാനിക്കണമെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നിരീക്ഷണമുണ്ട്. ഒരു ഭരണഘടനയ്ക്കും അതിന്റെ സൂക്ഷ്മമായ പരിശോധനകളും സന്തുലിതാവസ്ഥയും ബോധപൂർവം പാലിക്കാതെ നിലനിൽക്കാനാവില്ല. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവ ജനങ്ങളുടെ ഉത്തമ താൽപര്യത്തിനായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിലെ സെക്ഷൻ ഓഫീസറാണ് ലേഖകൻ.